മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
നമസ്കാരം, ഞാൻ മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് സുജിത് നായർ മനോരമ ഓൺലൈൻ്റെ ഓപ്പൺ വോട്ട് പോഡ്കാസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പായി. April 26, അതായത് അടുത്ത വെള്ളിയാഴ്ചയാണ് വിധിയെഴുത്ത്. മൂന്ന് മുന്നണികളും നല്ല ആത്മവിശ്വാസത്തിൽ ഉള്ള മത്സരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം നമുക്കറിയാം. 19-1 അസാധാരണമായ വിജയം UDF കൊയ്തു. ഒറ്റ സീറ്റ് ആലപ്പുഴയിൽ മാത്രമാണ് LDFന് വിജയിക്കാനായത്. അതിൽ നിന്ന് എത്രമാത്രം മുന്നോട്ട് കയറി വരാൻ LDFന് കഴിയും എന്നുള്ളതാണ് പ്രചാരണ വേദിയിലെ പ്രധാന ചോദ്യം. രണ്ടാമത് NDAക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്നതും. UDF അതിൻ്റെ ആധിപത്യം തുടരും എന്നുള്ള സൂചനകളാണ് ഈ അടുത്ത് വന്ന സർവേകളും പൊതുവിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത്. അതേസമയം LDFും തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസം പുറമേ അവരുടെ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. NDA അതിനിടയിൽ ഈ രണ്ട് മുന്നണികൾക്കുമിടയിൽ അട്ടിമറി സാധ്യതയ്ക്ക് വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് അവരും ശക്തമായ മത്സര രംഗത്തുണ്ട്. 20 ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ചിത്രം. മിക്ക മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നേരിട്ട് നടക്കുന്നത് LDFും UDFും തമ്മിലാണ്. ഏതാനും മണ്ഡലങ്ങളിൽ അവർക്ക് LDFിനും UDFിനും നല്ല വെല്ലുവിളി, അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരെ വിറപ്പിക്കുന്ന തരത്തിലുള്ള മത്സരം കാഴ്ചവെക്കാൻ NDAക്കും കഴിയുന്നുണ്ട്. നമുക്ക് പൊതുവിൽ ഈ ഇലക്ഷനിലെ സാധ്യതകളിലേക്ക് കടക്കാം. ഏറ്റവും ഒടുവിലത്തെ ചിത്രം എന്ന് പറയുന്നത് ദേശീയ നേതാക്കൾ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ദേശീയ നേതാക്കൾ പ്രചരണത്തിനെത്തുന്ന കാഴ്ചയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോപണങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉയർത്തുന്നു. ഒപ്പം തന്നെ LDFന്റെ നേതാക്കളും സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും അടക്കമുള്ള ദേശീയ നേതാക്കൾ, DRാജ CPI ജനറൽ സെക്രട്ടറി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ ദേശീയ നേതാക്കൾ എത്തി കളം കൊഴുപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ക്യാമ്പയിൻ അതിൻ്റെ ക്യാമ്പയിൻ ഈ പൊരിവേലത്ത് സ്ഥാനാർത്ഥികൾ നല്ല മത്സരത്തിൽ അതിനോടെല്ലാം പൊരുതിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. അങ്ങനെ മത്സരം അതിൻ്റെ ഒരു പ്രവചനാതീത സ്വഭാവം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തീർച്ചയായിട്ടും ചില വിശകലനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെ സർവേകളിൽ, ചാനലുകളിലും മറ്റും പുറത്തുവിട്ട സർവേകളിൽ തെളിയുന്നുണ്ട്. അതിലൊക്കെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UDFന് നല്ല അപ്പർ ഹാൻഡ് ഉണ്ട്. പൊതുവിൽ 15 അതിന് മുകളിലോ സീറ്റിലേക്ക് UDF വന്നേക്കാം എന്നുള്ള സൂചനയാണ് സർവേകളിൽ തെളിയുന്നത്. LDF ഏതാണ്ട് 1-5 സീറ്റ് നേടാൻ LDFന് സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളാണ് പൊതുവിൽ സർവേകൾ തെളിയുന്നത്. അതിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സർവേകളിലെ ഒരു പൊതു സൂചന ഇതാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ദേശീയ രാഷ്ട്രീയ ചിത്രം തന്നെയാണ്. കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ദേശീയതലത്തിൽ രൂപീകൃതമായ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസും CPI-യും. അവർ തമ്മിലാണ് ഇവിടെ പരസ്പരം മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന 300+ സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസിനെയാണോ അതോ സഖ്യത്തിലെ ഒരു ചെറു കക്ഷിയെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന CPM-നും CPI ആണോ വിശ്വസിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് പൊതുവിൽ വോട്ടർമാർക്ക് മുന്നിലുള്ളത്. ഇതിൽ ഈ പരിമിതി ചൂണ്ടിക്കാണിക്കുമ്പോൾ CPM-ന്റെ നേതാക്കൾ അവകാശപ്പെടുന്നത് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായിട്ട് അവർ കരുതുന്നില്ല എന്നുള്ളതാണ്. പല കക്ഷികളിൽ ഒന്നു മാത്രമാണ് കോൺഗ്രസ് എന്ന് അവർ അവകാശപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം അവർ അവകാശപ്പെടുന്നത് പല കാര്യങ്ങളിലും കോൺഗ്രസിന് ഒരു കൃത്യമായ നിലപാടില്ല. CAA അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് കൃത്യമായ ഒരിടത്തും തൊടാതെയുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. അവരുടെ പ്രകടന പത്രികയിൽ പോലും അക്കാര്യം പറയുന്നില്ല. മൂന്നാമത് കോൺഗ്രസിൽ നിന്ന് പല നേതാക്കളും BJP-യിലേക്ക് ഒഴുകുകയാണ്. പഴയ നിലയിൽ ശക്തമായ ഒരു പാർട്ടിയോ അതോ നയങ്ങളുടെ നിലപാടുകളുടെയും കാര്യത്തിൽ വിശ്വസിക്കാവുന്ന പാർട്ടിയോ അല്ല കോൺഗ്രസ്. അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ, നയങ്ങളുടെ കാര്യത്തിൽ, നിലപാടുകളുടെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുന്ന CPM-നെയാണ് അക്കാര്യത്തിൽ പ്രതിപക്ഷ ചേരികളിൽ വിശ്വസിക്കാവുന്ന, കേരളത്തിലെ കാര്യത്തിൽ പ്രത്യേകിച്ച് വിശ്വസിക്കാവുന്ന പാർട്ടി CPM-നെയാണ് എന്നുള്ള വാദമാണ് CPM നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇത് കോൺഗ്രസ് പൂർണ്ണമായിട്ട് നിരാകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് CAA-യുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാട് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി 2021 തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അസംബ്ലിയിൽ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു അവിടെ അധികാരത്തിലേറിയാൽ CAA നടപ്പാക്കില്ല എന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞു. അതിനുശേഷവും കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യ സഖ്യം അധികാരത്തിലേറിയാൽ CAA നടപ്പിലാക്കില്ല എന്നുള്ള നിലപാട് ശശി തരൂർ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് അവരുടെ സംഭാഷണങ്ങളിലുമൊക്കെ ആ ഒരു നിലപാട്, ഇന്ത്യ സഖ്യം അതിന് CAA-യോട് യോജിക്കുന്നില്ല എന്നുള്ള നിലപാട് അവർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. BJP-യിലേക്ക് പോവുക എന്നുള്ളത് എല്ലാ പാർട്ടിയിൽ നിന്നും BJP-യിലേക്ക് നേതാക്കൾ പോകുന്നുണ്ട്. CPM അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് നേതാക്കൾ പോകുന്നുണ്ട്. അതൊരു അവസരവാദ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാത്രമാണ്. അങ്ങനെ അവസരവാദപരമായ നിലപാടെടുക്കുന്ന നേതാക്കൾ പോയത് കൊണ്ട് ഒരു പാർട്ടിയും അങ്ങനെയുള്ള പോകുമ്പോൾ ഉണ്ടാകുന്ന സെറ്റ് ബാക്കുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിനപ്പുറമായിട്ട് പാർട്ടിയുടെ ഒരു നയങ്ങളും നിലപാടുകളും ഒന്നും അത് ഒരു ചോർച്ച വരുത്തുന്നില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ ഒരു താരതമ്യത്തിൻ്റെ പേരിൽ സി പി എമ്മിനെ വോട്ട് ചെയ്യണം എന്നുള്ള വാദത്തിൽ കഴമ്പില്ല എന്നുള്ള വാദമാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം സി പി എമ്മിന് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ സി എ അടക്കമുള്ള കാര്യങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ട് പ്രചരണ രംഗത്തുണ്ടെങ്കിലും സർക്കാരിൻ്റെ നേട്ടങ്ങളോ ഭരണ നേട്ടങ്ങളോ ഒക്കെ അവരങ്ങനെ വലിയ കാര്യമായി പ്രചരണ വേദികളിൽ പറയുന്നില്ല. പിണറായി സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കണക്കൂട്ടിലാണ് പൊതുവെ ഉള്ളത്. സർക്കാരിനെതിരെ ഒരു വിരുദ്ധ തരംഗം തന്നെ ഉണ്ട് എന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നു. അതേസമയം അതുകൊണ്ടാണോ ഈ സർക്കാരിൻ്റെ അധികം ചർച്ചയിലേക്ക് കൊണ്ടുവരാതെ സി പി എം തന്നെ ശ്രദ്ധിക്കുന്നത് എന്നുള്ള ആക്ഷേപവും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. പിണറായി സർക്കാർ എന്നുള്ള നിലയിൽ പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങൾ നേരത്തെ സി പി എമ്മിൻ്റെ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് കേരളത്തിലെ സർക്കാർ എൽ ഡി എഫ് സർക്കാരിനെ ദേശീയ ബദലായി ഉയർത്തിക്കാണിക്കാൻ തന്നെ തീരുമാനിച്ചത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ് എടുത്തത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്ത പാർട്ടി തന്നെ ഇവിടെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എടുത്തു പറയാനോ അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാനോ ശ്രമിക്കുന്നില്ല എന്നുള്ള ശ്രദ്ധേയമാണ്. അത് തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ദേശീയ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഉള്ള സി പി എമ്മിൻ്റെ പരിമിതികൾ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും പരിമിതികൾ കണക്കിലെടുക്കുമ്പോൾ അവർക്ക് ഇവിടെ മുന്നോട്ട് വയ്ക്കാനും വാദിക്കാനും കഴിയുന്ന ഒരു കാര്യം സർക്കാരിനെ പിണറായി സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള വാദം ഉന്നയിക്കാൻ ഉള്ള ഒരു വഴി അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർ ഉപയോഗപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ അതിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആവാം സർക്കാർ വിരുദ്ധ, അതായത് പല കാര്യങ്ങളിലും സർക്കാർ കാര്യക്ഷമമല്ല എന്നുള്ള പരാതിയുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും ഒക്കെ അഴിമതി ആക്ഷേപങ്ങളുണ്ട്. മന്ത്രിമാരുടെ പ്രവർത്തനത്തെ പറ്റി പരാതികളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നു. അങ്ങനെ പലതരത്തിലും സർക്കാർ പരാജയപ്പെട്ടു പോയി എന്ന ആക്ഷേപം നേരിടുന്നതിനാൽ തന്നെ സർക്കാരിനെതിരെ ഒരു വലിയ തരംഗമുണ്ട്. സി പി എമ്മിൻ്റെയും സി പി എമ്മുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഒടുവിൽ പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, SFI അകപ്പെട്ട വിവാദങ്ങൾ, ഇതൊക്കെ പൊതുവിൽ സി പി എമ്മിനും സർക്കാരിനുമെതിരെ ഒരു വിരുദ്ധ വികാരം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അത് വോട്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് യു ഡി എഫ്. രണ്ട് വിരുദ്ധ തരംഗങ്ങളിലാണ് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഒന്ന്, വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്തുള്ള സർക്കാർ അധികാരത്തിൽ വന്നാൽ അതുണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകൾ ഒന്ന്, രണ്ട് പിണറായി സർക്കാരിനെതിരെയുള്ള വികാരം. അങ്ങനെ മോഡി പേടിയും പിണറായി വിരോധവും കൂടി ചേർന്ന് വലിയ ഒരു തരംഗം തന്നെ ഇവിടെ സൃഷ്ടിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് യു ഡി എഫിൻ്റെ നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഞാനൊരു ജനിക്കാരി എ കെ ആനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഞങ്ങളുടെ നേട്ടത്തെക്കാൾ ഒരു പക്ഷേ യു ഡി എഫിൻ്റെ സ്വന്തമായ നേട്ടത്തെക്കാൾ ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് ഈ രണ്ട് വികാരം കൂടി കലരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു തിരിച്ചടി എൽ ഡി എഫിന് കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. മറുവശത്ത് സി പി എം തീർച്ചയായിട്ടും അവരുടെ കഴിഞ്ഞ തവണത്തെ അവർക്കുണ്ടായ സെറ്റ് ബാക്കിന് ഇടയായ കാരണങ്ങൾ തീർച്ചയായിട്ടും രാഹുൽ ഫാക്ടർ കഴിഞ്ഞ തവണ വയനാട്ടിൽ ആദ്യമായിട്ട് രാഹുൽ മത്സരിക്കാനെത്തിയ ഒരു സാഹചര്യമായിരുന്നു. അതിപ്പോഴും ഇല്ല എന്ന്, രാഹുൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് ആ നിലയിൽ രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്നുള്ള വിലയുള്ള ചിത്രീകരണം ഒന്നുമില്ല. അതുകൊണ്ട് ആ ഫാക്ടർ കഴിഞ്ഞ തവണത്തെ പോലെ പ്രവർത്തിക്കില്ല എന്ന് സി പി എം വാദിക്കുന്നു. ശബരിമല ന്യൂനപക്ഷ ഭൂരിപക്ഷ എല്ലാ വിഭാഗത്തിലുമുള്ള വോട്ടുകൾ ചോർത്തിക്കളഞ്ഞ ഭൂരിപക്ഷ വികാരമാണെങ്കിലും പൊതു വിശ്വാസികളുടെ ആകെ പ്രശ്നമായി വന്നുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ അടക്കം ചോർത്തി എന്നാണ് സി പി എം തന്നെ പിന്നീട് വിശകലനം നടത്തിയത്. അങ്ങനെ അന്ന് ഒരു രണ്ട് പ്രശ്നങ്ങൾ, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ദേശീയ തലത്തിലെ പ്രശ്നങ്ങളും, ഇത് രണ്ടും കൂടെ കലർന്നുകൊണ്ടുള്ള ഒരു തിരിച്ചടിയാണ് എൽ ഡി എഫിന് ലഭിച്ചത്. ആ നിലയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു എതിർപ്പും ഒന്നും ഇപ്പോൾ സർക്കാരിനില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് എൽ ഡി എഫും സി പി എമ്മും. ബി ജെ പി ഇതിനിടയിലുള്ള ഒരു അട്ടിമറി പ്രതീക്ഷയാണ് ബി ജെ പി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ആഗ്രഹിക്കുന്നത് അതിനുള്ള ശ്രമം ഏതാനും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം തൃശ്ശൂരും അടക്കമുള്ള ഏതാനും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും മണ്ഡലത്തിൽ ഉറപ്പിച്ച് വിജയ സാധ്യത എന്നുള്ള വിശകലനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. ചില സർവേകൾ അവർക്ക് ഒരു സീറ്റ് വരെ എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫ് ഒരു 15-16 സീറ്റ് കിട്ടാനും എൽ ഡി എഫ് ഒരു 5 സീറ്റ് വരെ നേടാനുമുള്ള സാധ്യതകൾ ആണ് കാണുന്നത്. ഏതാനും മണ്ഡലങ്ങളിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്. തൃശ്ശൂർ, വടകര, ആലത്തൂർ, പാലക്കാട്, ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ നല്ല മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ആ സീറ്റുകൾ എങ്ങോട്ട് മാറും, എങ്ങോട്ട് മറിയാം എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അന്തിമ ചിത്രം ഉരുത്തിരിക. ഇതാണ് ഇപ്പോഴത്തെ നിലയിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാൻ കഴിയുന്ന ചിത്രം. കൂടുതൽ അപ്ഡേറ്റുകൾ, കൂടുതൽ വിശേഷങ്ങൾ ഒക്കെ ആയി വീണ്ടും കേൾക്കാം. ടിൽ ദെൻ, ഗുഡ് ബൈ.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.